الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، يا حي يا قيوم، برحمتك نستغيث. اللهم أصلح لنا شأننا كله، ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نجعلك في نحور أعدائنا وأعداء الدين، ونعوذ بك من شرورهم وكيدهم، برحمتك يا أرحم الراحمين. أما بعد، فيقول شيخ الإسلام محمد ابن عبد الوهاب رحمه الله في كتابه التوحيد: باب الدعاء إلى شهادة أن لا إله إلا الله. كتاب توحيد أدت باب الدعاء إلى شهادة أن لا إله إلا الله. دعاء أثوى بلكل آلغلك شنكل إلى شهادة أن لا إله إلا الله. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്തിലേക്ക്, അത് സാക്ഷ്യം വഹിക്കാൻ ഉള്ള ക്ഷണം, ഇതാണ് ഈ ബാബിൻ്റെ തലക്കെട്ടിൻ്റെ അർത്ഥം. മുൻപ് ഈ കിതാബിൽ കഴിഞ്ഞുപോയ നമ്മൾ പഠിച്ച ബാബുകൾ: ഒന്ന്, ഫദ്ലു തൗഹീദി വമാ യുകഫിറു മിനദ്-ദുനൂബ്. തൗഹീദിൻ്റെ ശ്രേഷ്ഠതയും അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നതും. അതുപോലെ മൻ ഹഖഖ തൗഹീദ ദഖല അൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. തൗഹീദ തഹ്ഖീഖ് നടത്തിയാൽ, യഥാർത്ഥത്തിൽ തൗഹീദ് ഉൾക്കൊണ്ടാൽ, അത് സാക്ഷാത്കരിച്ചാൽ, ശിക്ഷയോ വിചാരണയോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന ബാബ്. അതിനുശേഷം അൽ ഖൗഫു മിന ശിർക്ക്, ശിർക്കിൽ നിന്നുള്ള ഭയം. ഈ വക കാര്യങ്ങളൊക്കെ ഒരാൾ മനസ്സിലാക്കിയാൽ തൗഹീദിന്റെ ശ്രേഷ്ഠത, ശിർക്കിന്റെ ഗൗരവം, ഷിർക്കിൽ നിന്ന് പേടിക്കേണ്ടത്, തൗഹീദ് ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുക, ഇതൊക്കെ മനസ്സിലായാൽ തീർച്ചയായും ഒരാൾ ഉൾക്കൊള്ളും. ഇത് എന്നിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ട കാര്യമല്ല, മറിച്ച് ഞാൻ ഇതിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടതുണ്ട്. നബിമാരുടെ മാതൃകയാണ് അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നത്. ഇത് ഞാനും ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരാൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അടുത്ത ബാബായി പറയുന്നത്: അദ്ദുആഉ ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കുന്നതിലേക്ക് ആളുകളെ ക്ഷണിക്കൽ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ദുആ എന്ന വാക്കിന് നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന ഒരു അർത്ഥമാണ് പ്രാർത്ഥന. ദഅ എന്നാൽ വിളിച്ചു എന്നാണ് അർത്ഥം. ഇവിടെ അത് തന്നെയാണ്, വിളിക്കലാണ്. പക്ഷേ ഇത് അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെയല്ല, മറിച്ച് ആളുകളെ ക്ഷണിക്കുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ ദുആ വന്നിട്ടുള്ളത്. അങ്ങനെ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ആദ്യത്തെ ആയത്ത് തന്നെ: വഖൗലില്ലാഹി തആല, വഖൗലില്ലാഹി തആല, അള്ളാഹുവിന്റെ വാക്ക്. ഖുൽ ഹാദിഹി സബീലി അദഉ ഇലല്ലാഹി അലാ ബസീറതിൻ അന വമനിത്തബഅനി أنا ومن اتبعني وسبحان الله وما أنا من المشركين. سورة يوسف لا متيتامت آيتان ذو سورة يوسف يوسف عليه الصلاة والسلام ذا منكرين كاتغلل ولرن الله كاتايا شريطرم آيا يوسف عليه الصلاة والسلام ذا شريطرم برئينا سورة لانا الله ذو برنتل الله آ سورة ذو دركت البرنو نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين. أتونا لك هذا نحن نكبر ندرا يوسف عليه الصلاة والسلام عند تاريترا تاريترا تلنا مكغانام الله عند نبي مار أن يبهوشا بيدان أنجل بدي متغل بريكشان أنجل. يوسف عليه الصلاة والسلام അന്യായമായി ജയിലിൽ അടക്കപ്പെടുകയും എന്നിട്ട് കൂടെയുള്ള ജയിൽവാസികളായ രണ്ട് ആളുകളോട് തൗഹീദ് പറയുകയും അവരെ ക്ഷണിക്കുകയും ചെയ്തു. യാ സാഹിബൈ സിജിൻ അർബാബു മുതഫർഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഏ ജയിലിലെ രണ്ട് കൂട്ടുകാരെ, ഏകനായ അർബാബുൽ മുതഫർഖൂന ഖൈർ, വ്യത്യസ്തരായ റബ്ബുകളാണോ നല്ലത്? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അതല്ല ഏകനായ എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന അള്ളാഹുവാണോ ഖൈർ എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലെ രണ്ട് കൂട്ടുകാരോട് ചോദിച്ചു. അതുപോലെ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന എൻ്റെ പിതാക്കന്മാരുടെ നബിമാരായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാഖൂബ് ഇവരുടെ മാർഗമാണ് ഞാൻ പിൻപറ്റുന്നത്. ഞാൻ ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ് വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, പരലോകത്തെ നിഷേധിക്കുന്ന ആളുകളുടെ മില്ലത്ത് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. വത്തബഅതു മില്ലത ആബായി ഇബ്രാഹീമ വഇസ്ഹാഖ വയാഖൂബ് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ശൈ എന്ന് ജനങ്ങളെ, ആ രണ്ട് കൂട്ടുകാരെ ആ അവസരത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവസാനം ഈ സൂറത്തിന്റെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നബിമാർ അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നബിമാരെ ആളുകൾ കളവാക്കി, ദ്രോഹിച്ചു, ആ കൂട്ടത്തിലാണ് അള്ളാഹു ഈ ആയത്ത് പറയുന്നത്. ഖുൽ ഹാദിഹി സബീലി അദഉ ഇലല്ലാഹ് അലാ ബസീറതിൻ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. ഖുൽ ഹാദിഹി സബീലി, ഖുൽ പറയൂ നബിയെ, ഹാദിഹി സബീലി, ഇതാകുന്നു എന്റെ സബീൽ. എന്താണ് സബീലിന്റെ അർത്ഥം? മാർഗം, തരീഖ്. ഇതാകുന്നു എന്റെ മാർഗം. അദഉ, ഞാൻ വിളിക്കുന്നു, ഞാൻ ക്ഷണിക്കുന്നു, ഇലല്ലാഹ്, ആരിലേക്ക്? അള്ളാഹുലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ, ബസീറത്തിന്റെ മുകളിൽ ആയിക്കൊണ്ട്, വ്യക്തമായ ബസീറത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇതിന് ഉലമാക്കൾ വിശദീകരണം പറഞ്ഞു, അല ഇൽമിൻ. എന്താണ് അല ഇൽമിൻ? ഇൽമോടെ ഞാൻ ക്ഷണിക്കുന്നു, അറിവോടെ ഞാൻ ക്ഷണിക്കുന്നു. അതുപോലെ അല യഖീനിൻ, ഉറപ്പോടെ ഞാൻ ക്ഷണിക്കുന്നു. ആന, ഞാനും, വമൻ, ആരാണോ ഇത്തബഅനി, എന്നെ പിൻപറ്റിയവരും. ആന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അവൻ ആളുകൾ അവൻ്റെ മുകളിൽ എന്തൊക്കെ ഇല്ലാത്ത വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അവന് ശരിക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ, അവന് വലതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇതിൽ നിന്നെല്ലാം അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ്. വമാ അന മിനൽ മുശ്രിക്കീൻ, വമാ അന, ഞാനല്ല, മിനൽ മുശ്രിക്കീൻ, ആരുടെ കൂട്ടത്തിൽ? മുശ്രിക്കുകളുടെ കൂട്ടത്തിലല്ല എന്ന് പറയുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഈ ആയത്ത് വ്യക്തമായും അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറയുന്ന ആയത്താണ്. മാത്രമല്ല, ഞാനും എന്നെ പിൻപറ്റിയവരും. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഇ ചെയ്യുന്ന ഒരാളുടെ മാർഗമാണെന്ത്? അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാനും എന്നെ പിൻപറ്റിയവരും അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതും അതുപോലെ നബിയെ പിൻപറ്റിയവരുടേതും രീതിയാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്നത്. ഖുൽ, പറയൂ നബിയെ, ഹാദിഹി സബീലി, ഇതാകുന്നു എന്റെ മാർഗം. ഏതാണ് അസബീൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചിട്ടുള്ള മാർഗം. അത് തന്നെയാണ് മറ്റുള്ള നബിമാർ അവരുടെ സബീലും. അദഉ, ഞാൻ ക്ഷണിക്കുന്നു, ഇലല്ലാഹ്, ആരിലേക്ക്? അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ എന്നിലേക്ക് ക്ഷണിക്കുന്നു എന്നല്ല പറഞ്ഞത്, നോക്കൂ നിങ്ങൾ, ഈ ഇലല്ലാഹ് എന്ന് പറഞ്ഞതിൽ ഇഖ്ലാസ് സൂചിപ്പിക്കുന്നു, ഇഖ്ലാസ് സൂചിപ്പിക്കുന്നു. പല ആളുകളും ഞാൻ അള്ളാഹുലേക്കാണ് ക്ഷണിക്കുന്നു എന്നവർ പറയും, ഞാൻ അള്ളാഹുലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് പറയും. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ ക്ഷണിക്കുന്നത് ആരിലേക്കാണ്? അവനിലേക്ക് തന്നെയാണ് അവൻ ക്ഷണിക്കുന്നത്. അവൻ്റെ ഈ ക്ഷണം കൊണ്ട് അവൻ്റെ ഉദ്ദേശം എന്താണ്? എനിക്കൊരു റിയാസത്ത് കിട്ടണം, ഞാനൊരു ദാഇയാണ്, ഞാനൊരു നല്ല പ്രബോധകനാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഇൽമുള്ള ആളാണ്. എനിക്ക് അങ്ങനെയുള്ള ആളുകളെ സ്വാഭാവികമായും ജനങ്ങൾ സ്നേഹിക്കും, അവർക്ക് പദവി കൊടുക്കും. എങ്ങനെയാണ് അവൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അയാൾ പുറമേക്ക് അള്ളാഹുലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിലും അവന്റെ ഉള്ളിൽ അവൻ ആരിലേക്കാണ് ക്ഷണിക്കുന്നത്? ആരിലേക്കാണ്? അവനിലേക്ക് തന്നെയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് പല ലക്ഷണങ്ങളുമുണ്ട്, അതിൽ പെട്ടതാണ് ദീൻ. ചില ആളുകൾ പിച്ച് ചീന്തുന്നുണ്ടാവും, ദീനിനെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ അപ്പോഴൊന്നും ഇങ്ങനെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇല്ലാത്ത ദേഷ്യവും ഇല്ലാത്ത വെപ്രാളവും ഒക്കെ ഉണ്ടാകും തനിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ. യഥാർത്ഥത്തിൽ അവന് കൂടുതൽ ഗീറത്ത്, ആത്മരോഷം തോന്നേണ്ടത് എന്തിനോടാണ്? അള്ളാഹുവിന്റെ ദീനിനെതിരിൽ ആരെങ്കിലും സംസാരിച്ചാലാണ്. പക്ഷേ തന്നിലേക്കാണ് അവൻ ക്ഷണിക്കുന്നതെങ്കിൽ അവൻ അതിനേക്കാളും കൂടുതൽ രോഷമുണ്ടാകും. എന്തു പറഞ്ഞാൽ? തനിക്ക് നേരെ പറഞ്ഞാൽ. അപ്പോൾ അവൻ വേഗം ചാടും. ഷെയ്ഖ് മുഖ്ബിൽ ഇബ്നു ഹാദി അൽവാജഇ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ കുറിച്ച് ചില ആളുകൾ മോശമായി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളെക്കുറിച്ച് ചിലർ മോശമായി പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിന് നമ്മൾ മറുപടി പറയുകയില്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീനിനെതിരെ അവൾ എന്താണോ പറഞ്ഞത് അതിന് നമ്മൾ പറയും. അത് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയാൽ അത് നീക്കി കൊടുക്കേണ്ടി വരും ചില ആളുകൾക്ക്, അത് വ്യക്തികളെ കുറിച്ചായാലും. പക്ഷേ ദീനിനെ കുറിച്ച് പറയുമ്പോൾ, എതിർക്കുമ്പോൾ, ദീനിനെ കുറിച്ച് ആളുകൾ തെറ്റായി പറയുമ്പോൾ ഇല്ലാത്ത ആവേശവും ഇല്ലാത്ത ദേഷ്യവും ഒക്കെ നമ്മളെ വ്യക്തിത്വത്തിന് നേരെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എനിക്കും നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. അതാണ് പലപ്പോഴും പല ആളുകൾക്കും ഈ ജിദാലിൽ സംഭവിക്കാറുള്ളത്, തർക്കങ്ങളിൽ സംഭവിക്കാറുള്ളത്. തർക്കങ്ങൾ അവസാനം എന്തായി പോകും? വഴിമാറിപ്പോകുന്നത് അങ്ങനെയാണ്, വഴിമാറിപ്പോകുന്നത് അങ്ങനെയാണ്. വളരെ ചുരുങ്ങിയ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം വരും, വളരെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങൾ ചെറുതായി മാറും. എന്താണ് കാരണം? ഇവരുടെ ഉദ്ദേശം മാറിപ്പോകും. ഏയ്, ആ പറഞ്ഞതിൽ എന്നെ മോശമാക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, അതിനായിരിക്കും അവന്റെ സമയവും ഊർജവും ഒക്കെ കൂടുതൽ ചെലവഴിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ പാർട്ടിയെ മോശമാക്കുന്ന കാര്യമുണ്ടല്ലോ, അതിനായിരിക്കും കൂടുതൽ സമയവും കാര്യവും ചെലവഴിക്കുക. മറിച്ച് ഇതൊന്നുമല്ല. യഥാർത്ഥത്തിൽ നമ്മളെപ്പോഴും ഒരാൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദീനെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾക്കെതിരെ നമ്മൾ സംസാരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നന്നായി ആലോചിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്തിനു വേണ്ടി? ഇഖ്ലാസിന് വേണ്ടി. സാധാരണ സംസാരങ്ങളെക്കാളും നമുക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്, സാധാരണ ആളുകളോട് സംസാരിക്കുന്നതിനേക്കാളും നമുക്ക് ഇഖ്ലാസ് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് എപ്പോ? മറുപടി പറയുമ്പോൾ. അതിൽ ഈ ഒരു ചിന്ത ചിലപ്പോൾ മുന്നിലേക്ക് വരും, സ്വന്തത്തെ നമ്മൾ പ്രതിരോധിക്കണം അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിരോധിക്കണം എന്നുള്ള ചിന്ത, അപ്പോഴാണ് ചില ആളുകൾക്ക് കളവ് പറയേണ്ടി വരുന്നത്. അതുപോലെ പ്രാധാന്യമില്ലാത്ത വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നത്. നൗദുബില്ല, നമ്മളെല്ലാവരും ഓരോരുത്തരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുക. അള്ളാഹുവിലേക്കായിരിക്കട്ടെ ക്ഷണം, ക്ഷണം അള്ളാഹുവിന് വേണ്ടി. അപ്പോൾ അവൻ ഒരിക്കലും എന്തില്ല, അനാവശ്യമായ ആവേശം തോന്നുകയില്ല, അനാവശ്യമായി അവന് ആവേശം തോന്നുകയില്ല, അനാവശ്യമായി അവന് വാശി തോന്നുകയില്ല. അള്ളാഹുവിന്റെ ദീനിലുള്ളതാണോ? തന്റെ എതിരാളി പറഞ്ഞാലും ഞാൻ ശരിയാണ്, അള്ളാഹുവിന്റെ ദീനിലുള്ളതല്ലേ? സ്വന്തക്കാരൻ പറഞ്ഞാലും തെറ്റാണ്. കാരണം എന്താ? ഹുവദ്ദായി ഇലല്ലാഹ്, അവൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഇന്ന അർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറ وداعيا الى الله باذنه وسراجا منيرا ان ارسلناك شاهدا ومبشرا ونذيرا وداعيا الى الله باذنه وسراجا منيرا നബിയ താങ്കൾ നാം ആക്കിയിരിക്കുന്നു ഷാഹിദൻ, സാക്ഷിയാക്കിയിരിക്കുന്നു, ജനങ്ങൾക്ക് മുഴുവൻ സാക്ഷിയാണ്. അതുപോലെ താക്കീത് നൽകുന്ന ആളാണ്, സന്തോഷമാർത്ത അറിയിക്കുന്ന ആളാണ്, നരകത്തെക്കുറിച്ച് താക്കീത് നൽകുകയും സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്ന ആളാണ്. അള്ളാഹുവിന്റെ ഇതിനോടുകൂടി, അവന്റെ അനുമതിയോടുകൂടി, അവന്റെ തൗഫീഖോടുകൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദാഇയാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാജൻ മുനീറ, പ്രകാശിക്കുന്ന ഒരു വിളക്കാണ് എന്ന് പറഞ്ഞാൽ മാനവിയായ വിളക്കാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് മാനവിയായ വിളക്ക് എന്ന് പറഞ്ഞാൽ? ഹിദായത്തിന്റെ വെളിച്ചം നൽകുന്ന നബി എന്നാണ് അവിടുത്തെ ഉദ്ദേശം. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തി തന്നെ എന്തല്ല വിളക്കാണ് എന്നല്ല, വ്യക്തി തന്നെ വിളക്കാണ് എന്നല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വിളക്കുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വിളക്കുണ്ടായിരുന്നു, റസൂൽ തന്നെ പ്രകാശമായിരുന്നെങ്കിൽ. അങ്ങനെയാണ് പല ആളുകളും പ്രചരിപ്പിക്കുന്നത്, പല അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്ന ആളുകൾ അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്. തെറ്റാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള സിഫത്തുകളെ റസൂലുള്ളാഹിലേക്ക് ചേർത്തി പറയാൻ പാടില്ല, ഇല്ലാത്തത് പറയാൻ പാടില്ല. പറയൂ, ഇതാണ് എന്റെ മാർഗം, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഇലല്ലാഹ് എന്ന് പറഞ്ഞത്, അത് മാറിപ്പോകാൻ പാടില്ല. ഇനി നമുക്ക് അടുത്തെന്താണ്? അല ബസീറത്തിൻ, അല ബസീറത്തിൻ, വ്യക്തമായ ബസീറത്തിന്റെ അടിസ്ഥാനത്തിൽ. ബസീറത്തിനെ പല മുഫസ്സിറുകളും ഇൽം എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം, നീ നിനക്ക് ഇൽമുണ്ടാകണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ കുറിച്ച്. ഇമാം ബുഖാരി റഹിമഹുള്ള ഇത് ഈ ആയത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ബാബുൽ ഇൽമി ഖബ്ല അൽ ഖൗലി വൽ അമൽ, ഇൽം ആണ് ആദ്യം വേണ്ടത്, എന്തിനേക്കാളും? പറയുന്നതിനേക്കാളും പ്രവർത്തിക്കുന്നതിനേക്കാളും മുൻപ്. കാരണം ഫാഖിദു ഷൈഇ ലാ യുഅതീ, ഫാഖിദു ഷൈഇ ലാ യുഅതീ, ഒരാൾക്ക് ഇല്ലാത്തത് കൊടുക്കാൻ അയാൾക്ക് സാധിക്കുകയില്ല, ഉള്ളതേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഇൽമിന്റെ ദീനാണ്. നോക്ക്, നിങ്ങൾ ഈ ദീനിന് മുമ്പുള്ള അവസ്ഥക്ക് പറയുന്ന പേരെന്താണ്? ജാഹിലിയ. ജാഹിലിയത്തിന്റെ അർത്ഥം തന്നെ അറിവില്ലായ്മ എന്നാണ്. അപ്പൊ ഇസ്ലാമിന്റെ വിപരീതമാണ് അറിവില്ലായ്മ. ഈ ദീൻ ഇൽമിന്റെ ദീനാണ്. നബിമാർ അള്ളാഹു അയച്ചിട്ടുള്ളത് ഇൽമു കൊണ്ടാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയോട് പറഞ്ഞു, യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ. ഉപ്പ, നിങ്ങൾക്ക് കിട്ടാത്ത ഒരു ഇൽം എനിക്ക് കിട്ടിയിരിക്കുന്നു, ഫത്തബിഅനി, അതുകൊണ്ട് എന്നെ പിൻപറ്റൂ. അഹ്ദിക സിറാത്തൻ സവിയ, നേരായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നേരായ മാർഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. പെരുമാർക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇൽം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഉലമാഉ വറസത്തുൽ അംബിയ വഇന്നൽ അംബിയ അലം യുവർസു ദീനാറൻ വലാ ദിർഹമ വറസുൽ ഇൽം മൻ അഖദഹു അഖദ ബിഹദ്ദ് വാഫിർ. ഉലമാ, ഇൽമിന്റെ ആളുകൾ നബിമാരുടെ പിൻഗാമികളാണ്, നബിമാരുടെ പിൻഗാമികളാണ്. നബിമാർ വിട്ടേച്ചു പോയത് ദീനാറോ ദിർഹമോ അല്ല, മറിച്ച് ഇൽമാണ്. ആരത് നേടിയെടുത്തോ അവൻ മഹത്തായ ഭാഗ്യം നേടിയിരിക്കുന്നു. നബിമാർ ദീനാറും ദിർഹമോ അല്ല വിട്ടേച്ചു പോയത് എന്നത് അക്ഷരാർത്ഥത്തിലാണ്, അത് അക്ഷരാർത്ഥത്തിലാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്ത് ആർക്കുള്ളതല്ല? അനന്തരാവകാശികൾക്കുള്ളതല്ല, നബിമാരുടേതല്ലാരുതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വിഷയം അറിയാതെ ഫാസിമ അലി ഇബ്നു റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരും അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്തേക്ക് സ്വത്ത് ചോദിച്ചു വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് എന്ത് ചെയ്തില്ല? കൊടുത്തില്ല. ഈ ഹദീസ് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻ. ഇത് ചില ആളുകൾ സഹാബത്ത് സ്വത്തിന് വേണ്ടി തല്ലിയൂടിയിട്ട് പരസ്പരം ഉണ്ടാതിരുന്ന ആളുകളാണ് എന്ന് വരെ ഒരു വിവരമില്ലാതെ സംസാരിച്ച ആളുകളുണ്ടായിരുന്നു. വളരെ തെറ്റാണ്, ഒരിക്കലും ശരിയല്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വിഷയം മനസ്സിലാക്കിയത് അങ്ങനെയാണ്, അതാണ് ശരിയായ മനസ്സിലാക്കൽ. പക്ഷെ ഫാത്തിമയും അലിയും അത് അങ്ങനെയല്ല മനസ്സിലാക്കിയത്. നബിയുടെ സ്വത്ത് എടുക്കാൻ പാടില്ല എന്നല്ല അതിന്റെ ഉദ്ദേശം, നബിന്റെ സ്വത്ത് ഞങ്ങൾക്ക് എടുക്കാൻ പാടില്ല എന്ന് നബി ഉദ്ദേശിച്ചിട്ടില്ല എന്നായിരുന്നു അവർ വ്യാഖ്യാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ചില ആളുകൾ പറഞ്ഞു ഇതിനുശേഷം ഫാത്തിമ മരണം വരെ പിന്നീട് അബൂബക്കർ സിദ്ദീഖിനോട് മിണ്ടിയിട്ടില്ല. സഹോദരങ്ങളെ, ഒന്ന്, ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം വളരെ കുറച്ചേ ജീവിച്ചിട്ടുള്ളൂ, കുറച്ച് നാളുകൾ മാത്രം, വളരെ കുറച്ച് നാളുകൾ മാത്രം, ഒരുപാട് കാലം ജീവിച്ചിട്ടില്ല, ഒരു വർഷം പോലും ജീവിച്ചിട്ടില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖിനോട് മരണം വരെ മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിചാരിക്കും ഒരുപാട് കാലം ജീവിച്ചിരുന്നു. മാത്രമല്ല അബൂബക്കർ സിദ്ദീഖിന്റെ മഹറമല്ല ഫാത്തിമ. അപ്പൊ ആണുങ്ങളോട് ഇങ്ങനെ ഇടയ്ക്കിടെ പോയി സംസാരിക്കാനും ബന്ധം പുലർത്താനും അങ്ങനെയാണോ? അല്ല. അലി ബിൻ അബി താലിബിന് ഇതിന്റെ പേരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വിഷമമുണ്ടായിരുന്നു. മനുഷ്യന്മാരാണ് അവർ, ഒരു മനുഷ്യന്മാരാണ്, കാരണം ഇങ്ങനെയാണ് വിചാരിച്ചത്, തെറ്റിദ്ധരിച്ചതാണ്. എന്നിട്ട് പിന്നീടത് ശരിയായി, പിന്നീടത് ശരിയായി. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ മരണത്തിന് ശേഷം തന്നെ ഉടനെ തന്നെ ശരിയായി. എങ്ങനെയാണ് ശരിയായത്? സഹീഹുൽ ബുഖാരിയിൽ കാണാം. അലി ബിൻ അബി താലിബും അബൂബക്കർ സിദ്ദീഖും പരസ്പരം സംസാരിച്ചു. സംസാരിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കരഞ്ഞുകൊണ്ട് പറയാണ് അബൂബക്കർ സിദ്ദീഖ്, അലി ബിൻ അബി താലിബ് അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളാന്റെ സാഹിബാണ്, ഞങ്ങൾക്കറിയാം റസൂലുള്ളാന്റെ കൂട്ടുകാരനാണ്, പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരാണ്, നിങ്ങൾ കൂട്ടുകാരനാണ് ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങൾ കുടുംബക്കാരാണ് എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കറാബത്താണ്, നബിയുടെ കുടുംബമാണ് എനിക്ക് എന്റെ കുടുംബത്തെക്കാളും നല്ലത് എന്ന് പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ്. എനിക്ക് ഏറ്റവും അടുപ്പുള്ളതാരോടാണ്, നബിയുടെ കുടുംബത്താണ് എന്റെ കുടുംബത്തെക്കാളും എന്ന് പറഞ്ഞു കരഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അലി ബിൻ അബി താലിബും അബൂബക്കർ സിദ്ദീഖും തമ്മിലുണ്ടായിരുന്ന ആ പിണക്കം മാറി. ഒരു മനുഷ്യരാണ്, തമ്മിൽ പിണക്കുണ്ടാവും. അബൂബക്കർ ഉമറും തമ്മിൽ പിണക്കുണ്ടായിട്ടില്ലേ? പിണക്കുണ്ടായിരുന്നു. അത് സ്വാഭാവികമായ ഒരു മനുഷ്യരാണ്, കൂടി ജീവിക്കുന്ന ആളുകളാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകും. അതില്ലാത്ത മലക്കുകളാണോ സഹാബത്ത്? അല്ല, അവർ മനുഷ്യരാണ്, മനുഷ്യരിൽ ഏറ്റവും ഉത്തമരാ. നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമരാണ് ആര്? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്. നമ്മളെപ്പോലെ വികാരവും വിചാരവും വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായിട്ടാണ് അവരിത്രയും ഉന്നതിയിലെത്തിയിട്ടുള്ളത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും പരസ്പരം പിണങ്ങിയിട്ട് അബൂബക്കർ മാപ്പ് ചോദിച്ചിട്ട് ഉമർ കൊടുക്കാത്തപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദേഷ്യം വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെയും എന്റെ കൂട്ടുകാരനെയും നിങ്ങൾ വിടുന്നുണ്ടോ? എന്നെയും എന്റെ കൂട്ടുകാരനെയും നിങ്ങൾ വിടുന്നുണ്ടോ? നിങ്ങളൊക്കെ ഞാൻ വന്നപ്പോൾ ഞാൻ കളവാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ്, ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെ പുകഴ്ത്തി. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നബിയെ അങ്ങനെ പറയണ്ട, എന്റെ തെറ്റാണ്, എനിക്കാണ് അബദ്ധം പറ്റിയത് ഉമറിനോടുള്ള പ്രശ്നത്തിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയുള്ള എന്തെങ്കിലും പിണക്കങ്ങൾ അത് പിന്നെ നന്നാവുക, ഇതില്ലാന്നല്ല, അതിന്റെ സഹാബത്തിന്റെ ഇതൊന്നും അവരുടെ മഹത്വത്തിന് ഒരിക്കലും എതിരല്ല. ഇത് കേൾക്കാത്ത ആളുകൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ വിചാരിക്കും, അപ്പൊ നമ്മളെ പോലെയാണ് സഹാബത്ത് സ്വത്തിനൊക്കെ വേണ്ടി പരസ്പരം മിണ്ടാതിരിക്കുന്ന ആളുകളാണോ? ഒരിക്കലും ചിന്തിക്കരുത്, ആ സ്വത്തിന് വേണ്ടിയിട്ടല്ല. ബക്കർ സിദ്ദീഖ് തരാത്തത് ഞങ്ങളോടൊരു ലുൽമാണോ എന്നവർക്ക് തോന്നിപ്പോയതാണ്, അല്ലാതെ സ്വത്തിന് വേണ്ടി തല്ലുകൂടുന്ന ആളുകളല്ല. റളിയല്ലാഹു അൻഹു അജ്മഈൻ. അപ്പോൾ നബിമാർ അവർ സ്വത്ത് വിട്ടേച്ചു പോവുകയില്ല. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. അവരുടെ മീറാസ് അവരുടെ ബന്ധുക്കൾ എടുക്കുകയില്ല, ബന്ധുക്കൾക്കുള്ളതല്ല. മറിച്ച് അവരുടെ മീറാസ് എന്താണ്? അവരുടെ അനന്തര സ്വത്ത് എന്താണ്? അത് ഇൽമാണ്. അത് ആരാണോ നേടിയെടുത്തിട്ടുള്ളത്, ഖിയാമത്ത് നാൾ വരെ ഉള്ള ആളാകട്ടെ, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശിയാണ്. നിങ്ങൾക്ക് അതിനേക്കാളും വലിയ ഫദ്ൽ എന്ത് കിട്ടാനാണ്? നമുക്ക് അതിനേക്കാളും വലിയ ശ്രേഷ്ഠത എന്ത് കിട്ടാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശിയാണ് നമ്മൾ എന്ന് പറയുന്നതിനേക്കാളും. അങ്ങനെ എമ്പാടും ഫദലുകൾ ഇൽമിനുണ്ട്. ഈ ദീനിന്റെ സംരക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരിലൂടെയാണ് നടപ്പിലാക്കുന്നത്. ആരിലൂടെ? ഇൽമുള്ള ആളുകളിലൂടെ, അത് പഠിച്ച ആളുകളിലൂടെ. ഒരു വലിയ ലൈബ്രറിയിൽ ഒരുപാട് കിതാബുകൾ വെച്ചിട്ടുണ്ടാവും, ഖുർആനും ഹദീസുകളും ഒരുപാട് കിതാബുകളും. ആ ലൈബ്രറിയിൽ വന്നിട്ട് ഒരു മുബ്തദിഅ, ഒരു ബിദഅത്തുകാരൻ, ഒരു പുതിയ ആശയം അവിടെ വന്നിട്ട് എഴുതി ഉണ്ടാക്കിയാൽ ആ പുസ്തകങ്ങൾ അയാൾക്ക് മറുപടി പറയുകയില്ല, കിതാബുകൾ അയാൾക്ക് മറുപടി പറയുകയില്ല. മറുപടി പറയാൻ ആരാണ്? അത് പഠിച്ച ആളാണ്. അത് പഠിച്ച ആളാണ് അതിനെ പ്രതിരോധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അവസാന കാലത്ത് മസീഹ് ദജ്ജാൽ വന്നിട്ട് ഒരാളെ രണ്ടായി പിളർക്കും, എന്നിട്ട് അതിനിടയിലൂടെ നടക്കും രണ്ടു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം, എന്നിട്ട് വീണ്ടും യോജിപ്പിക്കും, എന്നിട്ട് ചോദിക്കും, നീ വിശ്വസിച്ചോ? അപ്പൊ ആ ഷാബ്, ആ ചെറുപ്പക്കാരൻ ജനങ്ങളൊക്കെ വിളിച്ചിട്ട് പറയും, യാ അയ്യുഹന്നാസ് ഹാദ ദജ്ജാൽ അല്ലദി ദക്കറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ, ഇതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദജ്ജാൽ. എങ്ങനെയാണ് അയാൾക്ക് അവസാന കാലത്ത് ഏറ്റവും വലിയ ഫിത്നയായ ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ആ ഷാബ് പഠിച്ചിരുന്നു. അപ്പൊ മസീഹുൽ ദജ്ജാലിന്റെ ഫിത്ന അതിനേക്കാളും വലിയ ഒരു ഫിത്നയുമില്ല. അതിൽ നിന്ന് പോലും നമ്മളെ രക്ഷപ്പെടുത്തുമെങ്കിൽ ബാക്കി എല്ലാ ഫിത്നകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഇൻഷാ അള്ളാഹ് അള്ളാഹിന്റെ തൗഫീഖോടെ അറിവാണ്, ഇൽമാണ്. ഇൽമുള്ള ആളുകൾ പതറിപ്പോവുകയില്ല. ഉലമാക്കൾ അവർ ഏത് വലിയ ഫിത്നയിലും വേരുറച്ചിട്ടുള്ള വലിയ വടവൃക്ഷം പോലെ ഉറച്ചു നിൽക്കും. പർവ്വതങ്ങൾ കണക്ക് ഉറച്ചു നിൽക്കും. ഫിത്നകൾ അവരെ ഇളക്കി കളയുകയില്ല. അവരുടെ ദീനിനെ ചാഞ്ചാട്ടം ഉണ്ടാവുകയില്ല. നമ്മുടെ ദീനിനാണ് ചാഞ്ചാട്ടം ഉണ്ടാവുക. നമ്മളൊക്കെ ഇബാദത്ത് മറന്നു, ഒക്കെ മറന്നു, ഇതിന്റെ പിന്നാലെ ആയിരിക്കും. ഒരു ഫിത്ന വന്നാൽ അതിന്റെ പിന്നാലെ ആയി പോകും. ഇങ്ങനെ എമ്പാടും നോക്കൂ നിങ്ങൾ, ഒരാൾക്ക് പൈസ ഉണ്ടായാൽ, ഒരാൾക്ക് പൈസ ഉണ്ടായാൽ അതിനയാൾ കാവലിരിക്കണം. എന്നാലോ ഒരാൾക്ക് അയൽമുണ്ടായാലോ ആ അയൽമി ഇവന് കാവലിരിക്കും. അതാണ് അയൽമിന്റെ പ്രത്യേകത. അതുപോലെ നോക്കി നിങ്ങൾ കവർന്നെടുക്കാൻ സാധിക്കുകയില്ല, കട്ടുകൊണ്ടുപോകാൻ സാധിക്കുകയില്ല. എന്ന് മാത്രമല്ല, ദരിദ്രരായ ഒരുപാട് ആളുകൾ അറിയപ്പെട്ടിട്ടുണ്ട് എന്തിന്റെ പേരിൽ, അവരുടെ അയൽമിന്റെ പേരിൽ. അതിനുള്ള ഉദാഹരണമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എത്രയോ പണക്കാരായ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ അബൂ ഹുറൈറ അഹ്ലു സുഫത്തിൽപ്പെട്ട, വിശപ്പ് കൊണ്ട് ബോധം കെട്ട് വീഴാറുണ്ടായിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആ സഹാബിയാണ് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കുന്ന സദസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പേര് പറയുക. ഇങ്ങനെ എമ്പാടും 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 ശ്രേഷ്ഠതകളാണ് അയൽമിനുള്ളത്. അയൽമില്ലാതെ ഒരാൾ ഒരു കാര്യം സംസാരിച്ചാൽ യദുറു വലയംഫ, അതുകൊണ്ട് ഉപകാരമല്ല ഉണ്ടാവുക. എന്താണ് ഉണ്ടാവുക? ഉപദ്രവമാണ് ഉണ്ടാവുക. ഇതിന്റെ അർത്ഥം ഒരിക്കലും, ഇതിന്റെ അർത്ഥം എന്തല്ല, ഒരാൾ ഇസ്ലാമിൽ എല്ലാ വിജ്ഞാനവും പഠിച്ചിട്ട് മാത്രമേ എന്തെങ്കിലും ജനങ്ങളോട് പറയാൻ പാടുള്ളൂ എന്നല്ല, അങ്ങനെയല്ലേ അല്ല. മറിച്ച് അയാൾ പറയുന്ന കാര്യം അയാൾക്ക് എൽമുള്ള കാര്യമായിരിക്കണം, പറയുന്ന കാര്യം അയാൾക്ക് എൽമുള്ള കാര്യമായിരിക്കണം. വലമാക്കൾ അതിന് വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ ആലിമാണ് സാലിഹ് ഇബ്നു സാലിഹ് ആലി ഷെയ്ഖ് ഹഫളഹുല്ലാഹ്. അദ്ദേഹം പറയുന്നുണ്ട്, വലമ പണ്ഡിതന്മാരായ ആളുകൾ അവർ പഠിപ്പിക്കണം ആരെ, വിദ്യാർത്ഥികളെ. അവർക്കാണ് താലിബ് ഇൽമ് എന്ന് പറയുക, ഇൽമ് പഠിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ അതല്ലാത്ത ആളുകളുണ്ടാവും, ഇവരിൽ നിന്നൊക്കെ പഠിച്ചിട്ടുള്ള മാലിമുകളായ ആളുകൾ, ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകരായിട്ടുള്ള ആളുകൾ, അതുപോലെ സാധാരണക്കാരുണ്ടാവും. എന്നിട്ട് ഓരോ തുബക്കയും അതിന് താഴെയുള്ള തുബക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് ഈ തുബക്കാറിന്റെ ഓരോ വിഭാഗം? വലമാക്കൾ അവർക്ക്, അവരടുത്ത് വരുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അവർ അവരാരാണോ അവരെക്കാൾ അയൽമു കുറഞ്ഞതാരാണോ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അവർ അവരെക്കാളും അയൽമു കുറഞ്ഞവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ബി ഷർത്തിൻ, ഒരു നിബന്ധന പ്രകാരം. എന്താണ് ആ നിബന്ധന? അല്ല യതഖവ്വല അലല്ലാഹി വറസൂലേ. ഇത്ര നല്ല നിബന്ധനയാണ്, ഇത്ര എളുപ്പമാണ് കാര്യം. അല്ല യതഖവ്വല അലല്ലാഹി വറസൂലേ, അള്ളാഹുവിന്റെയോ റസൂലിന്റെയോ പേരിൽ കെട്ടിച്ചമച്ച് പറയരുത്. അള്ളാഹിന്റെ റസൂലിന്റെ പേര് കെട്ടിച്ചമച്ച് പറയരുത്. കെട്ടിച്ചമച്ച് പറയാന്ന് പറഞ്ഞാൽ അറിയാത്തത് പറയൽ അതിലുൾപ്പെടും, അറിയാത്തത് പറയൽ അതിലുൾപ്പെടും. കാരണം അവൻ അറിയില്ല എന്നുള്ള കാര്യം മറ്റാരെക്കാളും നന്നായി അവന് തന്നെ അറിയാം. എനിക്ക് ആ വിഷയം, എനിക്ക് ഏത് വിഷയമാണ് അറിയാത്തത് എന്ന് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം. ചില ആളുകൾ വിചാരിക്കും എനിക്ക് ആ വിഷയമാണ്, പക്ഷെ എനിക്കത് അറിയണ്ടാവില്ല എന്നതുപോലെയാണ് കാര്യം. അപ്പോ തഖവ്വുൽ പാടില്ല, അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്തത് പറയരുത്, ദീനിന്റെ പേരിൽ ഇല്ലാത്തത് പറയരുത്. മറിച്ച് അവൻ അറിഞ്ഞ എന്താണോ ഹക്ക്, അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലെ? യാതൊരു സംശയമില്ല, അങ്ങനെ പറയണം, പറഞ്ഞു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, യാതൊരു സംശയവും അതിലില്ല. അല ബസീറത്തിൻ, ഇൽമിന്റെ അടിസ്ഥാനത്തിൽ, ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ, യഖീനിന്റെ അടിസ്ഥാനത്തിൽ. ആന ഞാനും, വമനി തബഅനി, എന്നെ പിൻപറ്റിയവരും. സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിലല്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ താബിഈയായ അൽ ഹസൻ അൽ ബസ്രി, ഹസനുൽ ബസ്രി, അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്ന ആൾ ആരാണെന്നറിയുമോ? ഹാദ ഹബീബുല്ലാഹ്, ഹാദ ഹബീബുല്ലാഹ്, അല്ലാഹുവിന് പ്രിയപ്പെട്ടവനാണ്. ഹാദ വലിയുല്ലാഹ്, ഇവൻ അല്ലാഹുവിന്റെ വലിയാണ്. ഹാദ സഫ്വത്തുല്ലാഹ്, ഇവൻ അല്ലാഹുവിന് വേണ്ടപ്പെട്ടവനാണ്. മിൻ ഖൽഖിഹി, അവന്റെ പടപ്പുകളിൽപ്പെട്ട. അജാബ അല്ലാഹു ഫീ ദഅവതിഹി, ഇവൻ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി. ഇവൻ വിശ്വസിച്ചു, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നില്ല. വദഅന്നാസ ഇലാ മാ അജാബ അല്ലാഹു ഫീ ഇലാ മാ അജാബ അല്ലാഹു ഫീഹി മിൻ ദഅവതിഹി, അതുപോലെ അല്ലാഹുവിന്റെ കൽപ്പന ഇവൻ അനുസരിച്ച് ഇവൻ ജനങ്ങളെയും ക്ഷണിക്കുകയാണ്, ഇവൻ ജനങ്ങളെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഹാദ ഹബീബുല്ലാഹ്, ഇവൻ ആരാണ്? അള്ളാഹുവിന്റെ ഹബീബാണ്. ഇപ്പൊ സഹോദരങ്ങൾ ഈ ആയത്തിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങൾ നമുക്ക് കിട്ടി? ഒന്ന്, ഇതാണ് എന്റെ മാർഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ പറഞ്ഞു. ഞാൻ ആരിലേക്കാണ് ക്ഷണിക്കുന്നത്? അള്ളാഹുലേക്ക്. നമ്മളിലേക്കാണോ? അല്ല. നമ്മളിലേക്കാവുമ്പോ ആ ദാവത്തിന് പല പ്രശ്നങ്ങൾ വരും. പുറമേക്ക് അള്ളാഹുലേക്കാവും, എന്നാൽ അവൻ ക്ഷണിക്കുന്നത് അവനിലേക്കാവും. അങ്ങനെ സംഭവിക്കും. ആളുകൾ വിചാരിക്കും അള്ളാഹുലേക്കാണ് അയാൾ ക്ഷണിക്കുന്നത്. ജനങ്ങളോട് പറയും ഞങ്ങൾ അള്ളാഹുലേക്ക് ക്ഷണിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെ കാട്ടി, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ക്ഷണിക്കുന്നത് എന്തിലേക്കായിരിക്കും? അവനിലേക്കോ അല്ലെങ്കിൽ അവന്റെ പാർട്ടിയിലേക്കോ ആയിരിക്കും. അള്ളാഹുലേക്കായിരിക്കുകയില്ല. അല ബസീറത്തിൻ, ഇൽമിന്റെ അടിസ്ഥാനത്തിൽ. അറിവില്ലാതെ ഒരിക്കലും പറയരുത്, അറിവില്ലാത്ത കാര്യം പറയാൻ പാടില്ല, വലിയ തെറ്റാണത്. അള്ളാഹുവിന്റെ പേരിൽ അറിയാത്തത് പറയൽ എന്നത് വലിയ തെറ്റാണ്. ഒമനിച്ചബായി, ഞാനും എന്നെ പിൻപറ്റിയ ആളുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മാർഗമാണ്, അത് നബിയെ പിൻപറ്റുന്ന എല്ലാവരുടെയും മാർഗമാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിലല്ല. പിന്നെ ഞാൻ ആരുടെ കൂട്ടത്തിലാണ്? മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ്. ഞാൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിലേ അല്ല, ഞാൻ ശിർക്കിന്റെ കൂട്ടത്തിലല്ല, ഞാൻ ശിർക്ക് ചെയ്യുകയില്ല എന്ന് മാത്രമാണോ? അല്ല. പിന്നെയോ? ഞാൻ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലേ അല്ല, ഞാൻ ശിർക്ക് ചെയ്യുന്നവരുടെ ഒപ്പമേ അല്ല എന്ന് വ്യക്തമായി പറയാൻ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഇത് മുഅ്മിനുകൾക്ക് മാതൃകയാണ്. ഈ ആയത്ത് ഹിഫ്ളാക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ആയത്ത് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ ഖുൽ ഹാദിഹി സബീലി ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ قل هذه سبيلي ادعو الى الله على بصيره انا ومن اتبعني انا ومن اتبعني وسبحان الله وما انا من المشركين ممكن لدت حديث عن ابن عباس رضي الله عنهما أن رسول الله صلى الله عليه وسلم لما بعث معاذا إلى اليمن قال له إنك تأتي قوما من أهل الكتاب فليكن أول ما تدعوهم إليه شهادة أن لا إله إلا الله وفي رواية إلى أن يوحدوا الله فإنهم أطاعوك لذلك فأعلمهم أن الله افترض عليهم خمس صلوات في كل يوم وليلة فإنهم أطاعوا لذلك فأعلمهم أن الله افترض عليهم صدقة تؤخذ من أغنيائهم فترد على فقرائهم فإنهم أطاعوا لذلك فإياك وكرائم أموالهم واتق دعوة المظلوم فإنه ليس بينها وبين الله حجاب أخرجاه نورنا لندو بيرم رواية جيدو آرائكم ഇമാം ബുഖാരി വ മുസ്ലിം റഹിമഹും അള്ളാഹ് ഈ രണ്ടാളുകൾ അവരുടെ സഹീഹുകൾ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ആരാണ് റിവായത്ത് ചെയ്യുന്നത് ഈ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആൻ ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് എന്നാൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായ, നബിയുടെ പിതൃ സഹോദരനായ, നബിയുടെ ഉപ്പയായ അബ്ദുള്ളയുടെ സഹോദരനാണ് ആര്? അബ്ബാസ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്. ബദർ യുദ്ധത്തിൽ ശത്രുക്കളുടെ കൂട്ടത്തിലായിരുന്നു, മനസ്സുകൊണ്ട് അങ്ങനെ അല്ലെങ്കിലും. എന്നിട്ട് ബന്ദിയായി പിടിക്കപ്പെട്ടു, മുസ്ലിങ്ങൾ ബന്ദിയായി പിടിച്ചു. ആരെ? നബിയുടെ അമ്മിനെ, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ. എന്നിട്ട് മക്കയിലെ മദീനയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹത്തിന് വസ്ത്രമുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇബ്നു അബ്ബാസിന് വസ്ത്രം കൊടുത്തത് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സുലൂലാണ്, മുനാഫിക്കുകളുടെ നേതാവുണ്ടല്ലോ. അവനാണ് അബ്ബാസിന് വസ്ത്രം കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുനാഫിക്ക് മരിച്ചപ്പോൾ റസൂലുള്ളാന്റെ വസ്ത്രം അയാളെ പുതപ്പിച്ചത് ഇതിന് പ്രത്യുപകാരമായിരുന്നു എന്ന് പല മുൻഗാമികളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പുതപ്പിച്ചിട്ടുണ്ട്. ഒന്ന് അതാണ് കാരണം. രണ്ട്, ഈ അബ്ദുല്ലാഹിബ്നു ഉബൈബ്നു സുലൂലിന്റെ മകൻ മുനാഫിഖല്ല, മുസ്ലിമാണ്. മകനാണ് വിളിച്ചുകൊണ്ടുവന്നത്. ആ സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് പിടിച്ചു വിളിച്ചതും നബിയോട് കുറെ സംസാരിച്ചതൊക്കെ അത് പല ക്ലാസ്സുകളിലായി നമ്മൾ പറഞ്ഞതാണ്. ഇതാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മ. അമ്മിന്റെ മകനാണ് ആര്? അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ക്ഷാമമുണ്ടായപ്പോൾ, ഉമറിന്റെ കാലത്ത് വരൾച്ച ഉണ്ടായി, മഴ പെയ്യുന്നില്ല. അപ്പൊ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ശേഷം ഉമർ എന്ത് ചെയ്യുകയാണ്? സലാത്തുൽ ഇസ്തിസ്ഖാഇനെ, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന് ഇമാമത്ത് നിർത്തുക. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്ന കുന്നാ നതവസ്സലു ഇലൈക ബി നബിയിനാ ഫതസ്ഖിനാ ഫഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖിനാ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ, ഞങ്ങളുടെ നബിയെ കൊണ്ട് നിന്നിലേക്ക് വസീല തേടാറുണ്ടായിരുന്നു. എന്താണ് ആ വസീല തേടുക എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇമാമാക്കി ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നീ ഞങ്ങൾക്ക് മഴ നൽകുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇദാ നതവസ്സലു ഇലൈഹ ബിഅമ്മി നബിയിന, ഞങ്ങളുടെ നബിയുടെ അമ്മിനെ ഞങ്ങൾ ഇദാ തവസ്സുലാക്കുകയാണ്, ഫസ്ഖിന, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരണേ. തവസ്സുൽ വ്യക്തമായി നേർബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ ഈ ഹദീസ് ധാരാളമാണ്. കാരണം അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിട്ട് ഉമർ എന്താ ചെയ്യുന്നത്? ഇമാമാക്കി നിർത്തിയിട്ട് നിസ്കരിക്കുക. നോക്ക്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അവിടെ ഇല്ലേ? റസൂലിന്റെ ഖബർ ഉണ്ട് അവിടെ. അസറഫുൽ ഖൽഖാരാണ് മുഹമ്മദു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് നബിയെ തവസ്സുലാക്കിയില്ല? വഫാത്തായി പോയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. വഫാത്തായ ആളുകളെ കൊണ്ട് പിന്നെന്തില്ല? തവസ്സുലില്ല. ജീവിച്ചിരിക്കുന്നവരോട് തവസ്സുലുണ്ട്. എന്താണ് തവസ്സുൽ? തവസ്സുൽ എന്ന് പറഞ്ഞാൽ മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിലേക്കുള്ള മാർഗം സ്വീകരിക്കുക. എന്താണ് ജീവിച്ചിരിക്കുന്നവരോടുള്ള തവസ്സുൽ? ദുആ ചെയ്യാൻ ആവശ്യപ്പെടലാണ്. ദുആ ചെയ്യാൻ ആവശ്യപ്പെടലാണ് സാലിഹുകളായ ആളുകളോടുള്ള തവസ്സുൽ. അതെന്താണ്? ജായിസ്, അനുവദനീയമാണ്, അനുവദനീയമാണ്. അതിൽ പെട്ടതാണ് മഴയ്ക്ക് വേണ്ടി ഒരാളോട് ദുആ ചെയ്യാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഇരിക്കുമ്പോൾ പ്രസിദ്ധമായ ബുഖാരിയുടെ സഹീഹിൽ എമ്പാടും ആവർത്തിച്ചു വന്ന ഹദീസാണ്. ഒരുപാട് സഹാബിമാർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഒരാൾ വന്ന് പറഞ്ഞു നബിയോട്, എന്ത് നബിയെ, വെള്ളമില്ല, മഴയില്ല, കാലുകളൊക്കെ നശിച്ചു തുടങ്ങി, ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദുആ ചെയ്യുകയാണ്, മിമ്പറിൽ നിന്ന് ഇരു കൈകൾ മുകളിലേക്ക് ഉയർത്തിയിട്ട്. സലാത്തുൽ ഇസ്തിസ്ഖായിന് വേണ്ടി എന്ത് ചെയ്യാം? കൈകൾ മുകളിലേക്ക് ഉയർത്താം. എവിടെ വെച്ചിട്ട് തന്നെ? മിമ്പറിൽ നിന്ന് തന്നെ ഉയർത്താം. അല്ലാത്ത ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിയിരുന്നില്ല മിമ്പറിൽ വെച്ച്. അങ്ങനെ സഹാബത്ത് പറയുകയാണ്, ആകാശത്തൊരൊറ്റ മേഘം പോലുമില്ല, കാര്യമാണ് തെളിഞ്ഞ ആകാശം. റസൂലുള്ള ദുആ ചെയ്യുമ്പോൾ ഇങ്ങനെ വരികയാണ്, എന്ത് മേഘം വരികയാണ്. മേഘം വന്നിട്ട് മഴ. ആ പള്ളിയിൽ നിന്ന് ഞങ്ങൾ മഴയിൽ കുളിച്ചിട്ടാണ് അവിടത്തേക്ക് പോയത്. നിസ്കാരം കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയത് മഴയിൽ കുളിച്ചിട്ടാണ് പോയത്, ഒരു മേഘമില്ലാത്ത ആ സമയത്ത്. അങ്ങനെ അതാ പിറ്റത്തെ ആഴ്ച മഴ നിർത്താത്ത മഴ. അടുത്ത വെള്ളിയാഴ്ച അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച വന്ന ആളാണോ അത് എന്നെനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്ന അതേ ആളായിരുന്നു ഈ ആഴ്ച വന്നത് എന്നെനിക്ക് സംശയമുണ്ട്. വന്നിട്ട് പറയുകയാണ്, അടുത്ത വെള്ളിയാഴ്ച ഒരു സഹാബി ഒരാൾ വന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ, മഴ വർദ്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജർ. അല്ലാഹുവേ, ഞങ്ങളുടെ നേരെയല്ല, ഞങ്ങൾക്ക് മേലല്ല, ഞങ്ങൾക്ക് ചുറ്റും മഴ പെയ്യിക്കണേ. അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദറാബി വബുതൂനിൽ ഔദിയതി വമനാബിതി ശജർ. അല്ലാഹുവേ, താഴ്വാരങ്ങളിലും മലഞ്ചെരുവുകളിലും മരങ്ങൾ വളരുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഞങ്ങൾക്കല്ല. സഹാബത്ത് പറയുകയാണ്, മദീന പിന്നീട് ഒരു പാത്രം പോലെയായി. പിന്നെ ഇങ്ങനെ പാത്രം പോലെ മേഘം ഇങ്ങനെ ചുറ്റിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ എന്താണ്? അല്ലാഹുമ്മ ഹവാ അലൈന വല അലൈന, അല്ലാഹു ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങൾക്കല്ല. അപ്പൊ അങ്ങനെ തന്നെ മേഘങ്ങളിങ്ങനെ മദീനയെ ചുറ്റിയിട്ട്, മദീന ആകട്ടെ ഒരു പാത്രത്തിന്റെ മൂടി പോലെ. സഹാബത്ത് പറയുന്നു മദീനക്ക് പുറത്തുനിന്ന് പിന്നെ മദീനയിലേക്ക് വരുന്ന എല്ലാ ആളുകൾക്കും ഒരു വിശേഷം മാത്രമേ പറയാനുള്ളൂ. എന്താണത്? പുറത്തെ മഴയെക്കുറിച്ച്, മദീനക്ക് പുറത്തുള്ള വമ്പിച്ച മഴയെക്കുറിച്ച്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നിട്ടുള്ളത്. എന്നാൽ റസൂലുള്ളാന്റെ വഫാത്തായപ്പോ, വഫാത്തിന് ശേഷം ഒരൊറ്റ സഹാബി പോയില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കലേക്ക്. നബിയെ മഴ തരണേന്ന് അവർ തേടിയിട്ടില്ല. നബിയെ നിങ്ങളെ തവസ്സുലാക്കി, നിങ്ങളുടെ വർക്കത്തുണ്ട് നബി, ഈ നബിയുടെ വർക്കത്തുണ്ട് മഴ തരണേ അള്ളാഹ് എന്നവർ തേടിയിട്ടില്ല. അത് ബിദാത്താണ്, അത് ബിദാത്താണ്. ആദ്യം പറഞ്ഞത് ഷിർക്കാണ്. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ തരണേന്ന് ദുആ ചെയ്യൽ ഷിർക്കാണ്. ഈ നബിയുടെ വർക്കത്തുകൊണ്ട് ദുആ തരണേ, മഴ തരണേ അള്ളാഹ് എന്ന് ദുആ അള്ളാഹിനോടാണ്, ദുആ വിളിക്കണം അള്ളാഹിനോടാണ്. മഴ തരാൻ പറയുന്നത് അള്ളാഹുവിനോടാണ്. പക്ഷെ അത് ബിദാത്താണ്, ചെയ്യാൻ പാടില്ല. വസീലതുൻ മിൻ വസായിലി ഷിർക്ക്, ഷിർക്കിലേക്കുള്ള മാർഗങ്ങളിൽ ഒരു മാർഗമാണത്. മരിച്ചു പോയ ആളുകളെ കൊണ്ട് വസീല തേടൽ, ഇത് സഹാബത്തിന് അറിയാം. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഉമർ ഇബ്നു ഖത്താബ് പറയുകയാണ്, ഇന്ന കുന്ന തവസ്സുല ഇലൈക ബി നബിയിന, ഇപ്പോഴോ നതവസ്സലു ഇലൈക ബി അമ്മി നബിയിന. എന്താണ് കാരണം? അമ്മ ജീവിച്ചിരിപ്പുള്ള ആളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആളാണ്. അത്ര വ്യക്തമാണ് വിഷയം. നേർബുദ്ധിയുള്ള, സലീമായ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകും സഹാബത്തിന്റെ അഖീദ എന്തായിരുന്നു എന്നുള്ളത്, സഹാബത്തിന്റെ അഖീദ എന്തായിരുന്നു എന്ന്. ഇതാണ് സഹാബത്തിന്റെ അഖീദ. ഇങ്ങനെയുള്ള അബ്ബാസ് ഇബിൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് ഇബിൻ അബ്ബാസ് അഥവാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. ഹദീസുകൾ ഏറ്റവും കൂടുതൽ റിവായത്ത് ചെയ്ത ഏഴ് സഹാബിമാരിൽ ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. അൽ അബാദില അൽ അർബഅ, നാല് അബ്ദുല്ലമാർ എന്നറിയപ്പെടുന്ന സഹാബിമാരിൽ ഒരാളാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. മാത്രമല്ല ഹിബ്റുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഹബറാണ് അല്ലെങ്കിൽ ഹിബ്റാണ്. പഴയ കാലത്തെ സമുദായങ്ങളിലെ വലിയ പണ്ഡിതന്മാർക്ക് പറയുന്ന പേരാണ് ഹിബുർ. ഈ ഉമ്മത്തിലെ ഹിബുർ അല്ലെങ്കിൽ ഹബറാണ് ആര്? ഇബ്നു അബ്ബാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ച് ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആൻ, അല്ലാഹുവേ ഈ കുട്ടിക്ക് നീ ഖുർആൻ പഠിപ്പിക്കണേ, കിതാബ് പഠിപ്പിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൈമൂനയുടെ വീട്ടിൽ ഉറങ്ങാൻ കിടക്കുകയാണ് ഒരു ദിവസം. മൈമൂന ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, ഇബ്നു അബ്ബാസിന്റെ ഖാലത്താണ് അഥവാ ഉമ്മാന്റെ സഹോദരിയാണ്. മൈമൂനയുടെ വീട്ടിൽ രാത്രി ഉറങ്ങാൻ കിടക്കും, ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഇബ്നു അബ്ബാസ് ചെല്ലുകയാണ്. പക്ഷെ ഇബ്നു അബ്ബാസ് ചെല്ലുന്ന വെറുതെ മൈമൂനാന്റെ വീട്ടിൽ, പിന്നെ ഖാലത്തിന്റെ വീട്ടിൽ കിടക്കാനല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രിയിലെ ഇബാദത്ത് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയാണ്, ചെറിയ കുട്ടിയായിരിക്കുമ്പോ. എന്നിട്ട് സഹാബി ഇബ്നു അബ്ബാസ് പറയുകയാണ് സഹീഹുൽ ബുഖാരിയിൽ കാണാം, വിരിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഭാര്യയും നീളത്തിൽ കടന്നു, ഞാൻ അതിന്റെ വീതിയിൽ കടന്നു. അള്ളാഹു റസൂലിന്റെ വീട്ടിലുള്ള സൗകര്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മൈമൂനയും ആ വിരിപ്പിന്റെ നീളത്തിൽ കടന്നു, കുട്ടി എങ്ങനെ കടന്നു? വീതിയിൽ കടന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ആരെ പെണീറ്റു, ഞാനും ഉറങ്ങിയിട്ടൊന്നുമില്ല, ഇങ്ങനെ കിടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റപ്പോ ഞാൻ എണീറ്റു. ഇതും സഹീഹുൽ ബുഖാരിയിൽ ഒരുപാട് തവണ ഇമാം ബുഖാരി റിവായത്ത് ചെയ്തതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു പാത്രത്തിൽ നിന്ന് വുദു ചെയ്തു, എന്നിട്ട് നിസ്കരിക്കാൻ നിന്നു. അപ്പൊ ഞാൻ പോയി അടുത്തുനിന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുനിന്നു. ചില റിവായത്തുകളിൽ ഇടതു ഭാഗത്താണ് നിന്ന്, പിന്നിലാണ് നിന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചിട്ട് ചെവിക്ക് പിടിച്ചിട്ട് അടുത്തേക്കാക്കി എന്ന് കാണാം. ചെവിക്ക് ആ കുട്ടിനോട്, കുട്ടിയോടുള്ള വാത്സല്യത്തോടെ പിടിച്ച് വലത് ഭാഗത്തേക്കാക്കി. അപ്പൊ അതിൽ തെളിവുണ്ട്. എന്താണ്? വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ഒരാൾ നിസ്കരിക്കുമ്പോ അയാളെ പോയി ഇമാമാക്കാം, ലബാസ് കുഴപ്പമില്ല. ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കെ അയാൾ എന്താക്കാം? ഇമാമാക്കാം. ആദ്യ ബാങ്ക് ഇക്കാമത്ത് കൊടുത്തിട്ട് മാത്രേ, രണ്ടുപേരും ആദ്യമേ തീരുമാനിച്ചിട്ട് മാത്രമേ ഇക്കാമത്ത് ഇമാമും ജമാഅത്തും ആക്കാൻ പാടുള്ളൂ എന്നില്ല. മറിച്ച് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് ഇമാമാക്കാം. എങ്ങനെ? അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നിന്നാൽ മതി. നമ്മൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നേരെ ഹിദാ ആയി നിൽക്കുക. ഇമാം എങ്ങനെയാണോ അതേപോലെ നമ്മൾ നിൽക്കുക. ബാക്കിലല്ല, പിന്നിൽ കുറച്ച് പിന്നോട്ടേക്ക് മാറേണ്ടതില്ല, മറിച്ച് ഹിദാ ആയി നിൽക്കുക. അങ്ങനെയാണ് ഇബ്നു അബ്ബാസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ നിർത്തിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിസ്കരിച്ചു. നബിയുടെ നിസ്കാരത്തിന്റെ, രാത്രി നിസ്കാരത്തിന്റെ റക്അത്തുകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു ഈ ഉമ്മത്തിന്. എന്നിട്ട് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് റസൂലുള്ള അവിടുത്തെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പോയപ്പോ വെള്ളം അതിനടുത്ത് കൊണ്ടുവച്ചു കൊടുത്തു. അതിന്റെ അടുത്തെന്ന് പറഞ്ഞാൽ നബി പ്രാഥമിക ആവശ്യം നിർവഹിക്കണ അവിടെ കൊണ്ടുവച്ചില്ല, കുറച്ചടുത്ത് കൊണ്ടുവച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞപ്പോ നബി വെള്ളത്തിൽ നോക്കുമ്പോ അവിടെ ഉണ്ട് വെള്ളം വെച്ചിട്ട്, റസൂലുള്ള വെള്ളം ഉപയോഗിച്ച്. എന്നിട്ട് ചോദിക്കണം ആരാണ് ഇത് വെച്ചത്? ഇപ്പൊ പറഞ്ഞു ഇബ്നു അബ്ബാസ് അബ്ദുള്ളയാണ് വെച്ചത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ചെയ്തിട്ടുള്ളത്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫതഹുൽ ബാരിയിൽ പറഞ്ഞു ആ ദുആക്ക് ഒരു കാരണമുണ്ട്, കാരണം ഈ കുട്ടിയുടെ ബുദ്ധിയാണ് അത് സൂചിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം തീരെ കൊണ്ടുവെക്കാതിരുന്നില്ല, അപ്പൊ നബിക്ക് ബുദ്ധിമുട്ടാകുമായിരുന്നു, വെള്ളം പിന്നെ വിളിച്ചു വരുത്തിക്കണം. എന്നാൽ നബി പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്ന അടുത്തേക്ക് കയറി ചെന്ന് വെള്ളം കൊടുത്തില്ല, അത് ശരിയല്ലല്ലോ, അത് ലജ്ജിക്കേണ്ട കാര്യമാണല്ലോ, അത് ചെയ്തില്ല. എന്നാലോ കുറച്ച് അടുത്ത് തന്നെ ആയി വെച്ചു കൊടുത്തു. അപ്പൊ രണ്ടു മോശമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ നടന്നില്ല. നബിക്ക് വെള്ളമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല, എന്നാൽ നബി ഈ ആവശ്യം നിർവഹിക്കുന്ന അടുത്ത് കയറി ചെന്നില്ല, അടുത്തായി വെച്ചു കൊടുത്തു. അപ്പൊ ആ കുട്ടിയുടെ ബുദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോ കൂടുതൽ ദുആ ചെയ്യാം. എന്തിന്? ഈ കിതാബ് അത് അല്ലാഹുവെ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് ഇബ്നു അബ്ബാസിന് വേണ്ടി ദുആ ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല ആലം. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.